നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. ഒരുത്തനും നീതിയോടെ വ്യവഹരിക്കുന്നില്ല, ഒരുത്തനും സത്യത്തോടെ പ്രതിവാദിക്കുന്നില്ല. അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു. അവർ കഷ്ടത്തെ ഗർഭം ധരിച്ച് നീതികേടിനെ പ്രസവിക്കുന്നു. അവർ അണലിമുട്ട പൊരുന്നുകയും ചിലന്തി വല നെയ്യുകയും ചെയ്യുന്നു. ആ മുട്ട തിന്നുന്നവൻ മരിക്കും, പൊട്ടിച്ചാൽ അണലി പുറത്തു വരുന്നു. അവർ നെയ്തത് വസ്ത്രത്തിന് കൊള്ളുകയില്ല, അവരുടെ പണി അവർക്ക് പുതപ്പാകുകയുമില്ല. അവരുടെ പ്രവൃത്തികൾ നീതികെട്ട പ്രവൃത്തികൾ, സാഹസ കർമ്മങ്ങൾ അവരുടെ കൈക്കലുണ്ട്. അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു, ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല, അവരുടെ നടപ്പിൽ ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവയിൽ നടക്കുന്നവനൊരുത്തനും സമാധാനം അറിയുകയില്ല. പാരിക്കുമോർ ഇസ്തമത്തായുടെ സുവിശേഷം 4-ാം അധ്യായം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനെ അവൻ, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട് ചാടുക. നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവർ നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ് നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു.
സുവിശേഷം 20-ാം അധ്യായം. സ്വർഗരാജൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ച കേണനെ പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശ്യം. വേലക്കാരോടെ അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണിനേരത്തും പുറപ്പെട്ടു മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോവുകയും ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണിനേരത്തും 9-ാം മണിനേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണിനേരത്തും ചെന്നു മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തേന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായികൊണ്ട് അത്രേന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവേനെന്ന് അവരോട് പറഞ്ഞു. സന്ധ്യായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഇടയവൻ തന്റെ വിചാരകന്മാരോട് വേലക്കാരെ വിളിച്ച് പെമ്പന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണിനേരത്ത് വന്നവർ ചെന്ന് ഓരോ വിളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവനെ നേരെ പിറുപിറുത്തു. ഈ പെമ്പന്മാർ 1 മണിനേരം മാത്രം വേല ചെയ്തിട്ട് നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ചാ ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിലൊരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് ഒരു പണം പറഞ്ഞത്തില്ലയോ? നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമാകും. യേശോ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്ക് ശാസ്ത്രിമാർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണശിക്ഷ ഏൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3 നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് സബദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക് വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിനെ ഉത്തരമായി, യേശു നിങ്ങൾ യാചിക്കുന്നത് എന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, എങ്കിലും എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എന്റേതല്ല. എന്റെ പിതാവ് ആർക്കോ ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ശേഷം 10 അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു. ജാതിയുടെ അധിപതിമാർ അവരെ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേലധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരവനെ നിഗമിച്ചു. അപ്പോൾ വഴിയേറിയിരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരോരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നേണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്ന് അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞു, അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു, അവനെ അനുഗമിച്ചു. സുവിശേഷം. മറിയയുടെയും അവിടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിലെ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടന്നു. ഈ മറിയ ആയിരുന്നു കർത്താവിനെ പരിമള തൈലം പൂശി തന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവരുടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു. കർത്താവേ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു. എന്നിട്ടും അവൻ ദീനമായി കിടക്കുന്നു എന്ന് കേട്ടാറേ താൻ അന്ന് ഇരുന്ന സ്ഥലത്ത് 2 ദിവസം പാർത്തു. അതിന്റെ ശേഷം അവൻ ശിഷ്യന്മാരോട്, നാം വീണ്ടും യഹൂദയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, റബി, യഹൂദന്മാർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിവാൻ ഭാവിച്ചുവല്ലോ, നീ പിന്നെയും അവിടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ യേശു, പകലിനെ 12 നേരമില്ലയോ? പകൽ സമയത്ത് നടക്കുന്നവൻ ഈ ലോകത്തിന്റെ വെളിച്ചം കാണുന്നത് കൊണ്ട് ഇടറുന്നില്ല. രാത്രിയിൽ നടക്കുന്നവനോ അവന് വെളിച്ചമില്ലായിക്കൊണ്ട് ഇടറുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു, എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നുവെങ്കിൽ അവന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കമെന്ന നിദ്രയെ കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് നിങ്ങളെ വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ, എന്നാൽ നാം അവന്റെ അടുക്കൽ പോകാ എന്ന് പറഞ്ഞു. ദിദിമോസ് എന്ന പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട്, അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാ എന്ന് പറഞ്ഞു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിച്ചിട്ട് 4 ദിവസമായെന്ന് അറിഞ്ഞു. ബെഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്തവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി തന്റെ സഹോദരിയായി മറിയെ സ്വകാര്യമായി വിളിച്ചു. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്താവിനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയെ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ, വന്ന് കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ, കുരുടന്റെ കണ്ണു തുറന്ന ഇവനെ ഇവനെ മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉള്ളന്നൊണ്ട് കല്ലറയ്ക്കലെത്തി. അത് ഒരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കി വീണെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ചു തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റു നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവന്റെ കെട്ടഴിപ്പീൻ അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. മറിയയുടെ അടുക്കൽ നിന്ന് യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനെ വിശ്വസിച്ചു. എന്നാൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു. മഹാപുരോഹിതന്മാരും പരീശന്മാരും സംഘം കൂടി, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുവല്ലോ. അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാരും വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യാഫാവ് തന്നെ. അവരോട്, നിങ്ങൾ ഒന്നും അറിയുന്നില്ല. ജനം മുഴുവനും നശിച്ചു പോകാതെ വണ്ണം ഒരു മനുഷ്യൻ ജാതിക്ക് വേണ്ടി മരിക്കുന്നത് നന്നേന്ന് ഓർക്കുന്നതുമില്ല എന്ന് പറഞ്ഞു. അവൻ ഇത് സ്വയമായി പറഞ്ഞതല്ല, താൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനാകിയാൽ ജനത്തിന് വേണ്ടി യേശു മരിപ്പാനിരിക്കുന്നു എന്ന് പ്രവചിച്ചതത്രേ. ജനത്തിന് വേണ്ടി മാത്രമല്ല, ചിതറിയിരിക്കുന്ന ദൈവമക്കളെ ഒന്നാട്ടി ചേർക്കേണ്ടതിനും തന്നെ. അന്നും അവർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു. അതുകൊണ്ട് യേശു യഹൂദന്മാരുടെ ഇടയിൽ പിന്നെ പരസ്യമായി നടക്കാതെ അവിടം വിട്ട് മരുഭൂമിക്കരികെ എഫ്രയീം എന്ന പട്ടണത്തിലേക്ക് വാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദന്മാരുടെ പെസഹ അടുത്തിരിക്കിയാൽ പലരും തങ്ങൾക്ക് ശുദ്ധി വരുത്തുവാൻ പെസഹയ്ക്ക് മുമ്പേ നാട്ടിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ച് ദേവാലയത്തിൽ നിന്നുകൊണ്ട് എന്തു തോന്നുന്നു, അവൻ പെരുന്നാൾക്ക് വരികയില്ലയോ എന്ന് തമ്മിൽ പറഞ്ഞു. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്നിടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തിരുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബെഥാനിയിലേക്ക് യേശു പെസഹായ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവനെ അത്താഴം ഒരുക്കി മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിലൊരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജട മാംസ തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ടുപോയ കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാർ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദായിസ്കരിയാത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരം ഉണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകിയാൽ അതിലിട്ടതേ എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചുവെന്ന് എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കേ ഇല്ലതാനുമെന്ന് പറഞ്ഞു. അവൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാര് യേശുവിന്റെ നിമിത്തം മാത്രമല്ല അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറെ കാണുവാനായിട്ടും കൂടെ വന്നു. അവൻ ഹേതുവായി അനേകം യഹൂദന്മാർ ചെന്ന് യേശുവിൽ വിശ്വസിക്കിയാൽ ലാസറേയും കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരും യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ ഗുരുത്തോല എടുത്തുകൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതിയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇത് അവന്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിനെ തേജസ്കരണം വന്ന ശേഷം അവനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെന്നും തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു. അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോടുകൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റിയെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരെ ചില യവനന്മാരുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്തെ എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അതിന് യേശു, ഈ ശബ്ദം എന്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തമത്രേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിപ്പാനുള്ള മരണവിധം സൂചിപ്പിച്ചു പറഞ്ഞതത്രേ. ബാറയ്ക്കുമോർ
നമസ്കരിക്കാം. ും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന അമലവാനായ ദൈവം നമ്പരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഭദ്രഹാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് കർത്തൃസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ ശിരസ്സുകളെ സമർപ്പിച്ച് അനുനിമിഷം കരുതുന്ന നടത്തുന്ന ദൈവത്തെ ആരാധിക്കുവാനും പ്രതിബന്ധങ്ങളിലും കൂടുതലും അത്ഭുതകരമായി നമ്മുടെ ഹൃദയത്തിന്റെ സ്വരം കേട്ട് ഓരോ നിമിഷവും ചേർത്ത് പിടിക്കുന്ന കരുതുന്ന ആ കരുണയിൽ ആശ്രയിക്കാനും ഒക്കെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും വിശുദ്ധിയോടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമേ എന്ന് ആമുഖമായി ഓർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അഫീദ തിരുമനസിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, ശ്രീ മാമനച്ചൻ, നിവി സി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, തമ്പാനച്ചൻ, വന്നി സക്കറിയ റമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ദൂരം ചായരയുമായി ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 50-ാമത്തെ ഗീതം നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഗീതമാണ്. സുവിശേഷ ഗീതങ്ങളിലെ 50-ാമത്തെ ഗീതം ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിലും രോഗത്തിലും വൻ പ്രയാസങ്ങളിലും മനമേ അവൻ മതിയായവൻ എന്ന് ഉള്ള ഗീതം ദൈവമാകും സമർപ്പിക്കാം.
എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനമേയവൻ മതിയായവൻ, ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ പാടാമേയാവൻ പാതിയായവൻ കാൽവരി പാടാമേ ഉൾമോടി ശിരസിൽ വാഗിച്ചു എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതു ജീവൻ പാടില്ല എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതു ജീവൻ പാടുന്നവന എന്റെ യേശുവേടിക്കുമല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ അവൻ മതി അവനാദ്യനു മന്ദ്യനുമേ ദിവ്യാസ്നേഹത്തിനോടതിടാമേ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുത്യനാമ വന്യനാമയകൻ പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ സുത്യനാമ വന്യനായകൻ എന്റെ യേശുവേടിക്കു നല്ലവൻ ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനാമേയാവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻ അവൻ മതിയായവൻ മരുഭൂയാത്രയതി കഠിനം പ്രതികൂലങ്ങളനുദിനിഷമോ പകൽ മേഘസ്തംഭം രാത്രിയാത്തിത്തുണ എന്നെ അനുദിനം വഴി നടത്തോ പകൽ മേഘസ്തംഭം രാത്രിയാത്തിത്തുണ എന്നെ അനുദിനം നടത്തോ എന്തായി എനിക്കു നല്ലവൻ അവനെന്നും മതിയായവൻ അവശ്രീരോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മാനവേ അവൻ മതിയായവൻ അവശ്രീ മാനവേ അവൻ മതിയായ എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ കണ്ണു നീരെല്ലാം തുടച്ചിടുമേ അവൻ രാജാവാനി വെളിപ്പെടുമ്പോ ഞാനവനിടം പറന്നു എന്നോ അവൻ രാജാവാ വെളിപ്പെടുമ്പോ ഞാനവനിടം പറന്നു എന്നോ എന്റെ നല്ലവൻ അവനെന്നും മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവൻ ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ അവൻ മതിയായവൻ
പെരുമേനി ഉണ്ടല്ലോ പ്രാർത്ഥനയ
നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുഹായിക്കും സ്തുതി ആദ്യ മുതലെന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളുടെ സ്തുതി. ദൈവമായ കർത്താവിന്റെ ഒരു നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്നു വിവരങ്ങളുടെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനേ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവശം സ്വർഗത്തിലെ പോലെ ഭൂവിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗന്മോട്ടോ ഞങ്ങളെ രക്ഷകൊള്ളണമേ, എന്തുകൊണ്ടെന്നാ രാജ്യവശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ വയറ്റിലെ ഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യേയും അർത്തോറിയമേ തമ്പുരാന്റെ അമ്മയും, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമീൻ.
ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നത് ദേവകുഞ്ഞാടായ കർമ്മശീയ തമ്പുരാനെ, നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാളോടുകൂടെ ഞങ്ങളെ എണ്ണണമേ. നിന്റെ ഭയങ്കരമായ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ ശപിക്കപ്പെട്ടവരെ, നിങ്ങളെ അറിയാത്തതുകൊണ്ട് എന്നെ വിട്ടുപോകുകയിൽ നിന്നുള്ള ശബ്ദം നിന്നിൽ നിന്ന് ഞങ്ങൾ കേൾക്കുമാറാകരുത്. ദൈവപുത്ര സഹോദരന്മാർ തങ്ങളുടെ ഞെരുക്കങ്ങളെയും പുണ്യവാന്മാർ തങ്ങളുടെ സുഹൃത്തുക്കളെയും വഹിച്ചുകൊണ്ട് വരികയും നീ ഓരോരുവനും അവരവന്റെ പ്രവർത്തികൾക്ക് അതൊക്കെ വേണമുള്ള പ്രതിഫലം കൊടുക്കാനായിട്ട് നിന്റെയും നിന്റെ പിതാവിന്റെയും മഹത്വത്തോടുകൂടി എഴുന്നള്ളുകയും ചെയ്യുന്ന സമയത്ത് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്നേ നിത്യരാജ്യത്തെയും പുതിയ ജീവനെയും അവകാശിച്ചുകൊള്ളുവിൻ എന്ന് പറയുന്നതായി കരുണയും ദൈവം സന്തോഷം നിറഞ്ഞ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവിന്റെ വചനവും ഏകജാതനായ മശിഹ തമ്പുരാനെ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്നും ഇന്നു മുതൽ എന്നേക്കും എന്റെ സമാധാനം നിങ്ങൾക്ക് വെച്ചേക്കുന്നു എന്നും പറഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് നീ സമാധാനം കൊടുത്തതുപോലെ സന്തോഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന നിന്റെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതികളോടുകൂടി ആകാശത്തെ പുലർന്ന് യാത്ര ചെയ്യുന്ന ഈ ദിവസത്തിന്റെ ദൂത കർത്താവിന്റെ കുറ്റങ്ങൾ മോചിപ്പാനായിട്ട് അവന്റെ സന്നിധിയിൽ നീ എന്നെ ഓർക്കണമേ. എന്റെ കർത്താവേ രോഗികളെ സുഖമാക്കണമേ, വലഞ്ഞിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദൈവമേ യാതൊരുവിധ ഞെരുക്കങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്റെ സ്തുതികളെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ തിരുനാമത്തെ എപ്പോഴത്തും ആറാകണമേ. പിതാവുംപുത്രനും പരിശ്രഹായുമായുള്ള പ്രത്യേകതയുമായ തൃത്വമേ, നീ വാഴ്ത്തപ്പെട്ടവനാവുന്നു അത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
ത്രിയേക ദൈവത്തിന്റെ അന്യതിരുനാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭയന്യ തിരുവേണി സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിനങ്ങളിലേക്കുള്ള ഒരു ചുവടുവെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 9 ദിവസം നീണ്ടു നിന്ന നോമ്പിന്റെ 40 ദിവസം നമ്മൾ 40-ാം വെള്ളിയാഴ്ചയിലൂടെ അവസാനിപ്പിച്ച് അതിനുശേഷമുള്ള ദിനങ്ങള് നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാര ശുശ്രൂഷയിലെ ഏറ്റവും ശ്രേഷ്ഠമായ സംഭവത്തെ വർത്തമാന ലോകത്ത് ആരാധനയിലും അതിനേക്കാൾ ഉപരി അവിശ്വാസത്തെ ജീവിതാനുഭവങ്ങളിൽ കൂടി പ്രഖ്യാപിക്കുന്ന തലമുറകളിലെ കൈമാറുന്ന ഒരു വലിയ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ായിരിക്കുന്ന കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് അവതരിച്ച് സമസ്ത മാനവജാതിയും രക്ഷയ്ക്ക് നിദാനമാക്കിയ കർത്താവിന്റെ രക്ഷാപദ്ധതിയുടെ ആ ശ്രേഷ്ഠമായ അനുഭവങ്ങൾക്ക് നാം ആയിരിക്കുന്ന ഒരു ചെറിയ കാലഘട്ടത്തിലും ഭാഗമായി തീരുവാനും കലാകാലങ്ങളിലെ പിതാക്കന്മാരെ ജീവിതത്തിൽ കൂടി രൂപപ്പെടുത്തിയെടുത്ത ആ വിശ്വാസത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മളെ കൂടെ ചേർത്ത് പോകാനും ഒക്കെ തന്ന ഒരു വലിയ ഭാഗ്യമായി ഈ ജനങ്ങളെ നമുക്ക് കാണാം. മനസ്സും ശരീരവും തമ്പുരാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ ലോകപ്പെട്ടാലും പരിപൂർണമായിട്ട് ആ വിശുദ്ധിയോട് പറ്റിച്ചേരുന്ന ഒരു ജീവിതാനുഭവത്തിന്റെ ഒരുക്ക കാലഘട്ടമായി ഈ ലോക ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനകളും ഒക്കെ തന്നെ ആ ഒരു വിശ്വാസ ബോധ്യങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്ന നിമിഷങ്ങളായിട്ട് രൂപാന്തരപ്പെടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഓർപ്പിക്കുന്നത് പോലെ നാം അവനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്നുവെങ്കിൽ അവനോടുകൂടെ പുനരുത്ഥാനം ചെയ്യും. നമ്മുടെ ഓരോ ശുശ്രൂഷകളും മാമോദിസയിൽ കൂടി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഞാനിന്നുകളുമൊക്കെ ഓരോ ശുശ്രൂഷകളും നമ്മൾ ഓരോ വർഷങ്ങളും പ്രത്യേകിച്ച് പെരുന്നാളുകളൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും അത് ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവത്തിന്റെ ഒരു അംശം പോലും നമുക്ക് ആകുന്നില്ലെങ്കിൽ പോലും ആ ജീവിതത്തോട് നമ്മൾ ഏകീഭവിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒരു പുനരുത്ഥാനത്തിന്റെ രൂപാന്തരത്തിന്റെ സാധ്യതയിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മളെ ഈ സത്യത്തിലേക്ക് ഓരോ നിമിഷവും നയിക്കുന്നത്. നമ്മുടെ സങ്കീർത്തനം 32 അധ്യായം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അതിന്റെ 6 വാക്യം, ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോക്കം എത്തുകയില്ല. ഒരുപക്ഷെ കണ്ടെത്താവുന്ന, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കണ്ടെത്താവുന്ന ഒരു സുപ്രധാന നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും. പ്രത്യേകാൽ ഈ നോമ്പിന്റെയും അതിനേക്കാൾ ഉപരി കഷ്ടാനുഭവ ദിനങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ദിനങ്ങൾ കൂടുതൽ മനസ്സും ശരീരവും ആ ഒരു സത്യത്തിൽ അർപ്പിച്ചുകൊണ്ട് അവിശുദ്ധിയുടെ നൈർമല്യത്തെ അതിന്റെ അർത്ഥതലത്തിൽ ഭജിക്കുവാനും ഭുജിക്കുവാനും ഒക്കെ ആ അർത്ഥതലത്തിൽ അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും ഒക്കെ നമുക്കിടയാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിശുദ്ധിയുടെ മഹോന്നതിയിലേക്ക് ഉയരുവാൻ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ക്രമപ്പെടുത്താം. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് പ്രധാനമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട വി സി ജോസ് അച്ഛനാണ്. അച്ഛന് മംഗലാപുരത്തുള്ള മാംഗ്ലൂരിലുള്ള സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെ വികാരിയായിട്ട് അച്ഛൻ സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ അച്ഛനെ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. ഡാലസ് സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട തമ്പാൻ വർഗീസ് അച്ഛന്റെ സമീർത്ഥനാണ് പ്രിയപ്പെട്ട അച്ഛനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുവിശേഷ രംഗങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ഭദ്രാസനത്തിന്റെയും ഇടവുകയിലൊക്കെ കാര്യങ്ങൾ വളരെ വളരെ ശ്രേഷ്ഠതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികനാണെന്നാണ് പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാനുണ്ട് കഴിയുന്നത്. നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ജോസഫിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, അനുതാപത്തിന്റെ ഗീതം ചേർന്ന് ആലപിക്കും. അതിനുശേഷം വന്നിയ വൈദികൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. നമ്മുടെ സുവിശേഷ ഗീതങ്ങളിലെ 187 ഗീതം, 187 കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ആ ഗീതത്തിന്റെ എൻ പാപത്തിൽ ഞാൻ ചാകാൻ എന്നുള്ള അതിന്റെ 8 ഡാൻസ് മുതൽ ദൈവഭാഗം സമർപ്പിക്കാം. എൻ പാപത്തിൽ ഞാൻ ചാകാ ഇടയാകരുതയ്യോ നാഥ, എൻ ബാഷ്പങ്ങൾ തൊരിഞ്ഞിടുന്നിപ്പോ ആജവോ മാടോചങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളയോ താഴ്ചയതായി ർപ്പിക്കുന്നില്ല ക്ഷമാവോൻ തൻ ഭവനെ വന്ന പാപിനി ശ്രീവോലിരുതീ കണ്ടൻ വേദയതോ നണമേ തിരുജനകൻ സ്നേഹ ും മാതാവിൻ പ്രാർത്ഥനയാലും ആ
ஹல்லேலூயா. ஒரு கடவன் பிழகல்
തിരുവചന ധ്യാനത്തിനായി ഒന്ന് ജോസഫിനെ വളരെ ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു.
പ്രിയക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും കേൾക്കാമോ?
കേൾക്കാം അച്ഛാ, കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം, അങ്ങേട്ട് കേൾക്കാം.
അഭിമന്യ യുവാനസ് തിരുമേനി, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഐസക് ബി പ്രകാശ് അച്ഛൻ, തമ്പാനച്ഛൻ, ഈ പ്രാർത്ഥനാ കൂട്ടമത്തിൽ സംഗമത്തിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയ അച്ഛന്മാരെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും മംഗലാവൃത്തി വന്ദനം, സ്നേഹവന്ദനം. ബഹുമാനപ്പെട്ട തമ്പാനച്ഛനോട് ആദ്യം തന്നെ എന്റെ സ്നേഹവും കൃതജ്ഞത അറിയിക്കട്ടെ. ഇങ്ങനെ ദൂരെ നിന്നുകൊണ്ട് നിങ്ങളെ ഒക്കെ ഒന്ന് അഭിവാദനം ചെയ്യുവാൻ തക്കവണ്ണം, അഭിസംബോധന ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തിനായി ഇന്ന് അല്പസമയം നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം 33-34 വാക്യങ്ങളാണ്. സെക്കൻഡ് ശമൂവേൽ ചാപ്റ്റർ 3 വേഴ്സസ് 33 and 34. അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിച്ചിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്നത് പോലെ നീ പട്ടുപോയല്ലോ. ഈ വാക്യങ്ങൾ പരിചയം കാണും, പശ്ചാത്തലം പെട്ടെന്ന് ഓർമ്മയിൽ വരണമെന്നില്ല, ചിലർക്ക് ഓർമ്മയിൽ കാണുമായിരിക്കാം. ഈ വാക്യങ്ങളുടെ പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ, ശൌലിനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തു, രാജാവായി അവൻ ഭരണം നടത്തിക്കൊണ്ടിരുന്നു. എങ്കിലും ദൈവത്തിന് അനിഷ്ടമായത് പ്രവർത്തിച്ചപ്പോൾ ആ സ്ഥാനത്ത് നിന്ന് ദൈവം അവനെ നീക്കി പകരം ഇടയബാലനായ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. ശൌല് ദാവീദിന് ഭരണ കൈമാറ്റം അത്ര സുഗമമായി ചെയ്തു കൊടുത്തില്ല. അവർ തമ്മിൽ ദീർഘകാലം യുദ്ധങ്ങളും കലഹങ്ങളുമായിട്ടൊക്കെയും നടക്കുന്നു. ഈ കാലയളവിലൊക്കെയും പല നാടകീയമായ രംഗങ്ങളും സംഭവിക്കുന്നത് നമുക്കറിയാം. ഈ ചിന്തകൾ നാം ചിന്തിക്കുമ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന 3-4 വ്യക്തികളുണ്ട്. അബ്നേർ ശൌലിന്റെ പടനായകനാണ്, യോവാബ് ദാവീദിന്റെ പടനായകനാണ്, ഇവിടെ പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരാള് ഈഷ്ബോശെത്ത് ശൌലിന്റെ മകനാണ്, അതുപോലെ വേറെ ഒരു പേര് നാം കേൾക്കുന്നത് യോവാബിന്റെ സഹോദരനായ അസഹേലാണ്. ദാവീദും ശൌലും തമ്മിലുണ്ടായിരിക്കുന്നതായ ഈ യുദ്ധകാലങ്ങളും മദ്യങ്ങളൊക്കെയും അബ്നേർ ഒരിക്കൽ തന്റെ യജമാനായിരിക്കുന്ന ശൌലിന്റെ ഒരു വെപ്പാട്ടിയുമായി അവിഹിതമായി ബന്ധപ്പെടുന്നു. ഇതിനെ ശൌലിന്റെ മകനായ ഈഷ്ബോശെത്ത് ചോദ്യം ചെയ്യുന്നു. അത് അബ്നേറിന് സഹിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അദ്ദേഹം കോപാവിഷ്ടനായിക്കൊണ്ട് ഈഷ്ബോശെത്തിനോട് പറയുന്നുണ്ട്, ഈ സ്ത്രീ നിമിത്തം നീ എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്നെയും നിന്റെ അപ്പനെയും നിന്റെ കുലത്തെ ഒക്കെയും വകവരുത്തും എന്ന് ശപഥം ചെയ്തുകൊണ്ട് അബ്നേർ ദാവീദിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. ദാവീദിന്റെ അടുക്കൽ പോയി ദാവീദ് രാജാവുമായി അബ്നേർ സഖ്യം ചെയ്യുന്നു. ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായിട്ട് വാഴിക്കാം എന്നുള്ള സകല പിന്തുണയുമായി എത്തിച്ചേരുന്ന അബ്നേറിനെ ദാവീദ് സ്വീകരിക്കുന്നു, നല്ല വിരുന്നൊരുക്കുന്നു, സന്ധി സംഭാഷണങ്ങളൊക്കെയും നടക്കുന്നു, സമാധാനത്തോടെ യാത്ര അയക്കുന്നു. ഇസ്രായേലിനെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് ദാവീദിനെ രാജാവാക്കാം എന്നുള്ള വാക്കുമായിട്ട് അബ്നേർ ദാവീദിന്റെ സന്നിധിയിൽ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് ദാവീദിന്റെ പടനായകനായിരിക്കുന്ന യോവാബ് അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കൊള്ളയ്ക്ക് ശേഷം യോവാബ് തിരിച്ച് ഹെബ്രോനിലേക്ക് വരുമ്പോൾ ശത്രുപക്ഷത്തിന്റെ പടനായകനായ അബ്നേർ വന്നു എന്നും ദാവീദ് അവനെ സ്വീകരിച്ചു എന്നും അവന് നല്ല വിരുന്നൊരുക്കി സമാധാനത്തോടെ യാത്ര അയച്ചു എന്നും മനസ്സിലാകുമ്പോൾ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദാവീദിന്റെ അടുക്കൽ യോവാബ് ചെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്, അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, നീ എന്തായി കാണിച്ചത്? അവൻ ശത്രു രാജാവിന്റെ സൈന്യാധിപനല്ലയോ, നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതെല്ലാം അറിവാനും അവൻ വന്നതല്ലേ എന്ന് ദാവീദിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് അബ്നേർ യോവാബ് ഹെബ്രോൻ ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്ത് ഇറങ്ങി അബ്നേറിന്റെ പിന്നാലെ യോവാബ് തന്റെ ദൂതന്മാരെ അയക്കുന്നു. എന്നിട്ട് അബ്നേറിനെ കൂട്ടിക്കൊണ്ട് മടക്കി ഇവർ താമസിക്കുന്ന ഹെബ്രോനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. ദാവീദ് ഈ വൃത്താന്തങ്ങളൊന്നും അറിയുന്നില്ല. ഹെബ്രോന്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഒരു വശത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി സ്വകാര്യം പറയുവാനെന്ന വിധത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ വയറ്റത്ത് കുത്തി അവന് കൊന്നുകളയുന്നു. കൊല്ലുവാനുള്ള കാരണം മറ്റൊന്നുമായിരുന്നില്ല, അതിനു മുമ്പ് നടന്നതായിരിക്കുന്നതായ ഒരു യുദ്ധത്തിൽ അബ്നേർ യോവാബിന്റെ സഹോദരനായ അസഹേലിനെ കൊന്നുകളഞ്ഞിരുന്നു. അതിന്റെ രക്തപ്രതികാരത്തിന് വേണ്ടിട്ടാണ് ഇപ്പോൾ യോവാബ് അബ്നേറിനെ ഹെബ്രോന്റെ പടിവാൾക്കെത്തിയപ്പോൾ ഒരു വശത്തേക്ക് സ്വകാര്യം പറയുവാനെന്നുള്ള മട്ടിൽ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്നുകളയുകയും ചെയ്യുന്നത്. ഇത് അറിയുന്നവരായ ദാവീദ് ഏറെ ദുഃഖിതനായി ആ ശവമഞ്ചത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വിലാപഗീതമാണ്, അബ്നേറെ നീ ഒരു നീതിനെ പോലെയും മരിക്കേണ്ടത്, നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്നത് പോലെ നീയും പട്ടുപോയല്ലോ എന്നുള്ള വിലാപഗീതം നടത്തുകയും ചെയ്യുന്നു. നിന്റെ കൈകളെ ബന്ധിച്ചിരുന്നില്ല, യോവാബ് പ്രതികാരം തീർക്കുവാൻ വേണ്ടി നടക്കുന്ന പ്രതികാരദാഹിയാണ് എന്ന് ചിന്തിക്കുവാൻ നിനക്ക് കഴിയുമായിരുന്നില്ലേ? നിന്റെ കൈകളെ ബന്ധിച്ചിരുന്നില്ല, നിനക്ക് പ്രവർത്തിക്കാമായിരുന്നു, നീ ഒരു യുദ്ധ വീരനാണ്, ഒരു പടയുടെ നായകനാണ്, നിന്റെ കൈകളെ ബന്ധിച്ചിരുന്നില്ല, നിനക്ക് പ്രവർത്തിക്കാമായിരുന്നു, നിന്റെ പ്രതിയോഗി വാളെടുക്കുമ്പോൾ നിനക്കും വാളെടുത്തുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങാമായിരുന്നു, നീ എത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ളവനാണ്, എത്രയോ പേര് തോൽപ്പിച്ചിട്ടുള്ളവനാണ്, എത്ര യുദ്ധത്തിൽ വിജയം വരിച്ചവനാണ്, നിന്റെ കൈകളെ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീ പരിപൂർണ സ്വാതന്ത്ര്യത്തിലായിരുന്നു, നിനക്ക് അവിടെ നിന്ന് ഓടിപ്പോകാമായിരുന്നു, ഹെബ്രോനിലേക്ക് പടിവാതിക്കെത്തിയ നീ ആ പടിവാതിക്ക് വെച്ച് പട്ടുപോകുവാനായിട്ടിടയായിരുന്നല്ലോ, നടക്കുവാനും ഓടുവാനും രക്ഷപ്പെടുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിനക്കുണ്ടായിരുന്നപ്പോഴും നീ പട്ടുപോയി, നിന്റെ കൈ ബന്ധിച്ചും നിന്റെ കാലിൽ ചങ്ങലയിട്ടിരുന്നു എങ്കിൽ സാരമില്ലായിരുന്നു, കാരണം നിനക്ക് പ്രവർത്തിക്കുവാനായിട്ട് നിവൃത്തിയില്ലായിരുന്നു, ഓടി രക്ഷപ്പെടുവാനായിട്ടും സാധിക്കില്ലായിരുന്നു, നീതി കിട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്നത് പോലെ നീയും പട്ടുപോയല്ലോ എന്നുള്ള വിലാപഗീതമാണ്. സങ്കേത നഗരത്തിന്റെ പടിവാതിൽക്ക് എത്തിയിട്ടും അബ്നേർ പട്ടുപോയി. ഹെബ്രോനിലെ വാതിൽക്കലാണ് ഈ സമയത്ത് അബ്നേർ എത്തിച്ചേരുന്നത്. ഹെബ്രോനൊരു പ്രത്യേകതയുണ്ട്. ഹെബ്രോനത് ഒരു സങ്കേത നഗരമാണ്. ഇസ്രായേലിൽ അനേക സങ്കേത നഗരങ്ങളൊക്കെയും ഉണ്ടായിരുന്നു, സിറ്റി ഓഫ് റെഫ്യൂജ്. അബദ്ധവശാൽ ഒരുവനെ കൊന്നുകളഞ്ഞാൽ പകരം വീട്ടാൻ വരുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവരിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് താമസിക്കുവാൻ വേർതിരിച്ച സ്ഥലങ്ങളൊക്കെയുമായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ. യോർദാന്റെ കിഴക്ക് 3 പട്ടണങ്ങൾ, യോർദാന്റെ പടിഞ്ഞാറായിട്ട് 3 എന്നുള്ള വിധത്തിൽ 6 സിറ്റീസ് ഓഫ് റെഫ്യൂജ് സങ്കേത നഗരങ്ങൾ ഉള്ളതായിട്ട് യോശുവയുടെ പുസ്തകം 20 അധ്യായം, സംഖ്യാപുസ്തകം 35 അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്. കുറ്റവാളി അന്നത്തെ മഹാപുരോഹിതന്റെ കാലം വരെ അവിടെ താമസിക്കാം, പിന്നീട് ഭവനത്തിൽ പോകാം, അയാളോട് പകരം വീട്ടുവാൻ അവകാശമില്ല. കേദേശ്, തേക്കേം, ഹെബ്രോൻ, ബേസേർ, രാമോത്ത്, ഗോലാൻ എന്നിങ്ങനെയുള്ള സങ്കേത നഗരങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതിലൊരു സങ്കേത നഗരമാണ് ദാവീദിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പ്രധാന നഗരമായിട്ടൊക്കെ നിലകൊള്ളുന്നത്. ആ ഹെബ്രോന്റെ പടിവാതിൽക്കൽ, സങ്കേത നഗരത്തിന്റെ പടിവാതിൽക്കൽ എത്തിയതായ അബ്നേറാണ് ഈ രീതിയിൽ പട്ടുപോവുകയും ചെയ്യുന്നത്. സങ്കേത നഗരത്തിന്റെ ആ പ്രത്യേകതകൾ, അത് പേര് സൂചിപ്പിക്കുന്ന പോലെ സങ്കേതത്തിന്റെ നഗരമാണ്, എല്ലാവർക്കും സങ്കേതം ലഭിക്കുന്ന കേന്ദ്രമാണത്, അത് സമാധാനത്തിന്റെ നഗരമാണ്, ആശ്രയം നൽകുന്നതായിരിക്കുന്ന നഗരമാണ്, ആശ്രയത്തിന് വേണ്ടി വരുന്നവർ ഉപദ്രവിക്കാൻ പാടില്ല, കൊല്ലുവാനായിട്ട് പാടില്ല, അങ്ങനെ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു എങ്കിൽ അങ്ങനെയുള്ളവരെ അവിടെ നിന്ന് ഛേദിച്ചു കളയും, പുറത്താക്കി കളയുകയും ചെയ്യും. വൈരാഗ്യവും വിദ്വേഷവും പ്രതികാരവും ഒന്നും സങ്കേത കോട്ടയ്ക്കുള്ളിൽ നടത്തുവാനായിട്ട് വെച്ചു പുലർത്തുവാൻ സാധ്യമല്ല. അവിടെ എപ്പോഴും സ്നേഹവും സമാധാനവും ക്ഷമയും ഇതൊക്കെ നിർവ്യാജമായി ഒഴുകേണ്ടതായിരിക്കുന്ന ഒരു കേന്ദ്രമാണ്, എല്ലാവരും സ്വസ്ഥമായി വസിക്കുന്ന കേന്ദ്രമാണ് സങ്കേത നഗരം. അങ്ങനെയുള്ള ഹെബ്രോന്റെ പടിവാലത്തിൽ എത്തിയിട്ടും അബ്നേർ രക്ഷപ്പെട്ടില്ല, അബ്നേർ പട്ടുപോയി. ക്രിസ്ത്യാനിയുടെ സങ്കേതം എവിടെയാണ്? കാൽവരിയിലെ ക്രൂശാണ് നമുക്കൊക്കെയും അഭയകേന്ദ്രം, നമ്മുടെ ഒക്കെയും സങ്കേതത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. ആ കുരിശിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നമ്മുടെ കൈകളെ ബന്ധിച്ചിട്ടില്ല, കാലിനെ ചങ്ങലയിട്ടിട്ടില്ല, നടന്നോ ഓടിയോ ഇഴഞ്ഞോ ഏതു വിധത്തിൽ വേണമെങ്കിലും ആ കുരിശിന്റെ സന്നിധിയിലേക്ക് ആർക്കും അടുത്തു വരാം. നിന്റെ പാപ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാൽ ഹിമം പോലെ വിളിപ്പിക്കും. എത്ര വലിയ കൊടും പാപിക്കും രക്ഷപ്പെടുവാനായിട്ടുള്ള കേന്ദ്രം കാൽവരിയിലെ ക്രൂശാണ്. ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവായ യേശു നമ്പുരാനാണ് ഈ ആശ്രയം കൊടുക്കുകയും ചെയ്യുന്നത്. അവിടേക്ക് അടുത്തു വരുവാൻ തക്കമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യവർഗത്തിന്റെ യഥാർത്ഥ സങ്കേതം കാൽവരിയിലെ ക്രൂശാണ്. ആ കാൽവരിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് സഭ എന്ന് പറയുന്നത്. മാമോദീസായിലൂടെ ഈ സങ്കേത കോട്ടയ്ക്കുള്ളിലേക്ക് സഭയിലേക്ക് നാം കടന്നു വരുന്നു. വിശുദ്ധ കുർബാനയിലൂടെ നോമ്പ് ഉപവാസവും പ്രാർത്ഥനയൊക്കെയുമായി അതിൽ നാം നിലനിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ എപ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുന്നു. സഭ കാൽവരിയുടെ എക്സ്റ്റൻഷനായി സഭ ഒരു സങ്കേതമായിരിക്കുന്ന കേന്ദ്രമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിലുള്ള സഭകളൊക്കെയും ഈ സങ്കേത കോട്ടകളാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. സ്നേഹവും സമാധാനവും ക്ഷമയും ആണോ ഈ സഭയിൽ വ്യാപരിക്കുന്നത്, അതോ വിദ്വേഷവും വൈരാഗ്യവും പിണക്കവും അവഗണനയും തള്ളിക്കയലും കളയിലും ഒക്കെയുമാണോ ഇവിടെ വ്യാപരിക്കുന്നത് എന്നുള്ള ആത്മപരിശോധനയും നാം നടത്തേണ്ടിയിരിക്കുന്നു. സഭ ഒരു സങ്കേത കോട്ടയാകുന്നു. അതിലൊരു ചെറിയ യൂണിറ്റാണ് നമ്മുടെ കുടുംബം, ഫാമിലി എന്ന് പറയുന്നത്. കുടുംബം എന്ന് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സങ്കേതം നൽകുന്ന ഒരു കേന്ദ്രമാണോ, അതോ ആ വീട്ടിൽ കുടുംബത്തിലൊക്കെയും അസ്വസ്ഥതകളും അസമാധാനവും സംശയവും അവഗണനകളൊക്കെയുമാണോ നിലകൊള്ളുന്നത് എന്നും സ്വയപരിശോധനയ്ക്ക് നാം വിധേയപ്പെടുത്തേണ്ടതാണ്. മനുഷ്യന്റെ സങ്കേതം എവിടെയാണ്? മനുഷ്യരെവിടെയാണ് ആശ്രയം വയ്ക്കുന്നത്? മാറിപ്പോകുന്നതിലും പൊലിഞ്ഞു പോകുന്നതിലും ഒക്കെയുമാണ് ആശ്രയം വയ്ക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായി തീരുകയും ചെയ്യും. ചിലർ മദ്യത്തിൽ ആശ്രയം സങ്കേതം വയ്ക്കുന്നു, മയക്കുമരുന്നിൽ അടിമപ്പെടുന്നു, സമ്പത്തിൽ സങ്കേതം കണ്ടെത്തുന്നവരുണ്ട്, മക്കളിൽ സങ്കേതം കണ്ടെത്തുന്നവരുണ്ട്, ജോലികളിലും വരുമാനങ്ങളിലൊക്കെയും ആശ്രയിക്കുന്നവരൊക്കെയും ഉണ്ട്. പക്ഷെ ഇതൊന്നും ആത്യന്തികമായി നമ്മെ രക്ഷിക്കുകയില്ല. ഈ സങ്കേത കേന്ദ്രങ്ങളൊക്കെ ഉടഞ്ഞു പോകാം, തകർന്നു പോകാം. ഒരു കൊറോണ എന്ന് പറയുന്ന ചെറിയ വൈറസ് കടന്നുകൂടിയപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നാം കണ്ടതാണ് ഒരു സങ്കേതവും നമ്മെ പിടിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഇല്ലാതായി, ഒരു മരുന്നുകളും രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വന്നില്ല എന്നുള്ളത്. 2 വർഷത്തോളം ലോകം മുഴുവനും നിശബ്ദമായി തീരുന്ന, ഒതുങ്ങിക്കൂടിയതായിരിക്കുന്ന അവനവന്റെ വീട്ടിലേക്കും വിശ്വാസത്തിലേക്കും ദൈവത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെയുമായിക്കൊണ്ട് ചുരുങ്ങിയതായ അനുഭവത്തിൽ നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ സങ്കേതം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമാണ്. അബ്നേർ ഹെബ്രോന്റെ പടിവാതിലെത്തി സങ്കേത നഗരത്തിന്റെ പടിവാതിക്ക് എത്തിയിട്ടും അബ്നേർ പട്ടുപോയി. നാമും കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ ക്രൂശിലേക്ക് അടുത്തു വന്നവരാണ്. വിശുദ്ധ സഭയിലെ ഉള്ളിൽ ജീവിക്കുന്നവരാണ്. നാം ചിന്തിക്കണം, നാം ചോദിക്കണം, യഥാർത്ഥത്തിൽ നാം എല്ലാവരും ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിലാണോ ജീവിക്കുന്നത്, അതോ സങ്കേതക്കോട്ടയ്ക്ക് പുറത്താണോ എന്നുള്ളതിന് ഉത്തരം കണ്ടുപിടിക്കണം. വലതുഭാഗത്തെ കള്ളൻ പറയുന്നു, ഞാൻ ഒരേ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. ഞാൻ നല്ലവനായിരുന്നില്ല, ഞാനൊരു പാപിയായിരുന്നു. എന്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ പാപത്തിലും വഷളത്വത്തിലും കൊലയിലും കൊള്ളുവെപ്പിലും പിടിച്ചുപറിയിലും ഒക്കെയുമായിക്കൊണ്ട് ഞാൻ ജീവിച്ചു. എന്റെ പ്രവർത്തനത്തെ തക്കതായിരിക്കുന്നതായ ശിക്ഷ എനിക്ക് കിട്ടി. അവസാനമായ ശിക്ഷ അത് കാൽവരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. കുരിശിന്മേൽ ഞാൻ ചെയ്ത പ്രവർത്തികൾക്ക് തക്കവണ്ണമായി തൂക്കിക്കൊല്ലപ്പെടുവാൻ തക്കവണ്ണം വിധിക്കപ്പെട്ടു. ഞാൻ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, എന്നോടൊപ്പം എന്നെ പോലെ തന്നെയുള്ള മറ്റൊരു കള്ളനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മധ്യത്തിലായി ഇനി ഒരാളെയും കൂടി കുരിശിക്കപ്പെട്ടു. അവന് പേര് നസ്രാന യേശു എന്നാണ്. അവിടെ ഒരു മേലെഴുത്തം ഞാൻ കണ്ടു, INRI നസ്രായന യേശു, യഹൂദന്മാരുടെ രാജാവ്. കീഴിൽ നിന്നവരൊക്കെ അപഹസിക്കുന്നതായിട്ട് കാണുന്നു. ആ സമയത്തൊക്കെയും ഞങ്ങളെ മധ്യത്തനായി കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടു. ആ മനുഷ്യന്റെ വായിൽ നിന്ന് ഉതിർന്ന പ്രാർത്ഥന ഞാൻ കേട്ടു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ലോകം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്തൊരു പ്രാർത്ഥന, ആർക്കും നിർവഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു പ്രാർത്ഥന. മരണവേദന അനുഭവിക്കുമ്പോഴും എല്ലാവരുടെ ക്ഷമ കാണിക്കുന്ന ആ ദിവ്യമുഖത്തേക്ക് ഒന്ന് ചാഞ്ഞു കിടന്നുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവനിലേക്ക് നോക്കി. എന്തൊരു ദിവ്യപ്രകാശം എന്നിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആ പ്രകാശം കൂടിക്കൂടി കടന്നു വരുന്നതായിട്ട് വീണ്ടും അനുഭവപ്പെട്ടു. ആ പ്രകാശത്തിലേക്ക് ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ എന്നിൽ തന്നെ വലിയ അനുതാപമുണ്ടായി. ആ മുഖത്ത് നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതെന്റെ സ്വന്തം ശക്തിയിലും സാമർഥ്യത്തിലും ആയിരുന്നില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതുകൊണ്ടാണ്. എന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകാതെ കിടന്നതായിരിക്കുന്നതായ ആ വെളിച്ചം, ആ നന്മ എന്റെ പ്രാർത്ഥനയിലേക്ക് അത് എത്തിച്ചു. കർത്താവേ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. വലതുഭാഗത്തെ കള്ളൻ പറയുന്നു, അതെ, ആ ഒരേ ഒരു ആത്മാർത്ഥമായ അവസാന നിമിഷത്തിലെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. എന്നിട്ട് ആ വലതുഭാഗത്തെ കള്ളൻ പറയുന്നു നമ്മോട്, സഹോദര സഹോദരി, നീ സങ്കേതക്കോട്ടയ്ക്കുള്ളിലാണോ? സഹോദര സഹോദരി, ഞാൻ ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത് ആത്മാർത്ഥമായ അനുതാപത്തോടുകൂടിയ ഒരേ ഒരു പ്രാർത്ഥന കൊണ്ടാണ്. ആരെയോ വൺ പ്രേയർ എവേ ഫ്രം ഗോഡ്, ഒരേ ഒരു പ്രാർത്ഥനയ്ക്ക് നീ പിന്നിലാണോ? പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അത്രമാത്രം വലുതാണ്. ആ ഒരേ പ്രാർത്ഥന കൊണ്ട് ദൈവരാജ്യത്തിന്റെ അല്ലെങ്കിൽ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവന് സാധിച്ചു. ആ അവസാന നിമിഷത്തിൽ അവന്റെ കൈകൾ, അവന്റെ ഉള്ളിലെ കണ്ണുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹെബ്രോന്റെ പടിവാൾക്ക് എത്തിയിട്ടും അബ്നേർ പട്ടുപോയി. പരിശുദ്ധ സഭയിലേക്ക് കടന്നു വന്ന് വിശുദ്ധ കുർബാനയൊക്കെയും സ്ഥിരീകരിച്ച് നോമ്പ് ഉപവാസവും അഭയാചനങ്ങളും പ്രാർത്ഥനകളുമായി നിലകൊള്ളുന്ന നാം യഥാർത്ഥമായി സങ്കേതക്കോട്ടയ്ക്കുള്ളിലാണോ സങ്കേതക്കോട്ടയ്ക്ക് പുറത്താണോ? നമ്മുടെ കൈകളെ ബന്ധിപ്പിച്ചിട്ടില്ല, നമ്മുടെ കാലുകളിൽ ചങ്ങലയും ഇട്ടിട്ടില്ല. പ്രാർത്ഥനയാൽ ഇതിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അനുതാപത്താൽ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയും. കണ്ണുനീരിനാൽ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മുടെ കൈകളെ ബന്ധിച്ചിട്ടില്ല, കാലുകളിന് ചങ്ങലയും ഇട്ടിട്ടില്ല. നമുക്ക് പൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. കണ്ണുനീർ വരുന്നില്ലെങ്കിൽ ഡെലിവറായിട്ട് നാം ദൈവസന്നിധിയിലിരിക്കണം. പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തണം. അനുദപിക്കുവാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. നമുക്ക് പൂർണ്ണമായിരിക്കുന്നതുമായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പടനയുടെ നായകനായിരിക്കുന്ന അബ്നേർ ഹെബ്രോന്റെ പടിവാരത്തിലെത്തിയിട്ടും അവൻ പട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ പടയാളിയാണ്. ആ പടയാളി എങ്ങനെയാണ് മരിക്കേണ്ടത്? ക്രിസ്തീയ അന്ത്യത്തിന് യോഗ്യമായിരിക്കുന്ന നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കേണ്ടവരാണ്. എപ്പോഴും ഉണർവുള്ളവരായിരിക്കണം, ഉത്സാഹമുള്ളവരായിരിക്കണം. അബ്നേർ പടനായകനായെങ്കിൽ പോലും ആയിരുന്നുവെങ്കിൽ പോലും അവന്റെ ഉത്സാഹം ഉണർന്നോട് ഇരിക്കുവാൻ കഴിയാതെ പോയി. അത് പരാജയത്തിന് കാരണമായി തീർന്നു. അതുപോലെ തന്നെ നാം പരാജയതരായി തീരരുത്. നമ്മുടെ കൈകളെ ബന്ധിച്ചിട്ടില്ല, കാലുകളിൽ ചങ്ങലയും ഇട്ടിട്ടില്ല. എപ്പോഴും നാം ഉണർവുള്ളവരായിരിക്കണം. ഈ ലോകത്തിൽ നാം എല്ലാവരും എങ്ങനെയാണ് കടന്നു പോകേണ്ടത്? പട്ടുപോകുന്ന അനുഭവമാണ് അബ്നേറിനെ പോലെ. അതാകരുത്. അതിനപ്പുറമായി ക്രിസ്ത്യാനിക്ക് ഉചിതമായിരിക്കുന്ന നിലയിൽ നാം ഇവിടുന്ന് കടന്നു പോകേണ്ടതാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ അവസാന നാളിൽ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കുവാനായിട്ട് സാധിക്കും. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, കുടിപ്പാൻ തന്നു. പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തു കൊണ്ടു. രോഗിയായിരുന്നു, തടവിലായിരുന്നു, എന്നെ വന്നു കണ്ട് ആശ്വസിപ്പിച്ചു. നഗ്നനായിരുന്നു, എന്നെ നിങ്ങൾ ഉടുപ്പിച്ചു. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നതായ ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവരെന്നുള്ളതായിരിക്കുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ ശപിക്കപ്പെട്ടവരെ, നിന്നെ ഞാൻ അറിയുന്നില്ല എന്നുള്ള വാക്കും കേൾക്കുവാനായിട്ട് കഴിയും. നമ്മുടെ കൈകളെ ബന്ധിച്ചിട്ടില്ല, കാലുകൾ ചങ്ങലയും വെച്ചിട്ടില്ല. പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട്. അനുഭവിക്കണം, പ്രാർത്ഥിക്കണം, സമയം കണ്ടെത്തണം. എന്നാൽ ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. തിരുവചനം എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് യോവാബ് അബ്നേർ ഹെബ്രോന്റെ പടിവാൾക്ക് എത്തിയപ്പോൾ ഒരു സ്വകാര്യം പറയുവാനെന്താണ്, മട്ടിൽ അവന് ഒരു വശത്തേക്ക് ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. കാരണം സങ്കേതക്കോട്ടയ്ക്കുള്ളിൽ കൊല്ലുവാൻ പറ്റുകയില്ലല്ലോ. ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വകാര്യം പറയുവാൻ, ഒരു സീക്രട്ട് പറയുവാൻ എന്നുള്ള നിലയിൽ വളരെ സ്നേഹത്തോടെ യോവാബ് അവനെ മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള യോവാബിനെ പോലെ ഉള്ളവരിക്കുന്ന പൈശാചികമായിരിക്കുന്നതായ സീക്രട്ടുകൾ നമ്മെയും ഈ സങ്കേതക്കോട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുപോകും. അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ നമ്മെ തടയുകയും ചെയ്യും. ആദാമും ഹവ്വായി നമുക്കറിയാമല്ലോ. ഹവ്വ ഒറ്റയ്ക്കിരിക്കുന്ന ആ സന്ദർഭത്തിൽ സാത്താൻ അടുത്തു ചെല്ലുന്നു. എന്നിട്ട് അവളോടായിട്ട് വളരെ സ്നേഹത്തോടുകൂടി പുഞ്ചിരിയോടുകൂടിയൊക്കെയും സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഈ തോട്ടത്തിന്റെ വൃക്ഷങ്ങളുടെ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് തിന്നാമോ? എല്ലാം തിന്നാൻ പറ്റില്ല, എല്ലാം തിന്നാം. പക്ഷെ നന്മ തിന്മകളാകുന്ന തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഉടനെ സാത്താൻ പറയുന്നുണ്ട്, ഏയ് നിങ്ങൾ മരിക്കുകയില്ല, നന്മ തിന്മകളെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയുകയുള്ളൂ, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും എന്നൊരു സ്വകാര്യം പറയുകയാണ് സാത്താൻ. അതിൽ വീഴുകയാണ് ഹവ്വ. തിന്മാൻ നല്ലതായി, കാണുവാൻ ഭംഗിയുള്ളതായി, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതായി കാണുന്ന ഈ ഫലം തിന്നുകയാണ്. സാത്താൻ സ്വകാര്യം പറഞ്ഞുകൊണ്ട് അവളെ തെറ്റിക്കുകയാണ്. ഇവിടെ അബ്നേർ സങ്കേത നഗരത്തിന്റെ പടിവാളത്തിൽ എത്തിയപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ പട്ടുപോവുകയും ചെയ്യുന്നു.
ഗുരുവീരമാരും നാം സ്ഥാപിക്കുന്നു. ഹലോ ഹലോ അച്ചാച്ചൻ അവസാനിപ്പിച്ചായിരുന്നോ?
ഹലോ
ഹലോ അച്ഛന ലൈനിലുണ്ടല്ലോ അല്ലേ
അച്ഛാ?
എനിക്കത് ലാസ്റ്റ് ഭാഗം എനിക്ക് ഒരു മിനിറ്റോളം കേൾക്കാൻ പറ്റും. ലാസ്റ്റ് ഒരു മിനിറ്റോളം കേട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു പിന്നെ ഫോണിന്റെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു.
ലൈൻ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു.
ആ അച്ഛൻ അവസാനിപ്പിച്ചായിരുന്നോ അതോ?
അതെ.
അവസാന ഭാഗം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ?
അവസാനം റിപ്പീറ്റ് ചെയ്യാനല്ലാരുന്ന അച്ഛൻ. വീണ്ടും ആ ഡിസ്റ്റർബൻസ് ഉണ്ട് അച്ഛാ, കേൾക്കുന്നില്ല എന്തോ ആ ഒരു ഫോണിന് ഒരു ചെറിയ. ഹലോ, ഇപ്പൊ എന്തോ ഒന്ന് ഓൺ ചെയ്യുമ്പോ ഉണ്ടാകുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക്. അച്ഛനൊന്ന് സംസാരിച്ചാ. ഹലോ
ഹലോ,
പിന്നെ ഒന്ന് പറയാം. പ്രവാചകന്റെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 34-35 വാക്യത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ട അച്ഛനെ സംസാരിച്ചത് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നമുക്ക് അച്ഛൻ നിന്ന് കേൾക്കുവാൻ സാധിച്ചു. ഒരുപക്ഷെ ഇത് പലരും ഈ വേദഭാഗത്തൂടെ കണ്ണുപിടിച്ചിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നില്ല അത്. ഒരുപക്ഷെ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതും കൂടിയാണ്. അങ്ങനെ പലപ്പോഴൊക്കെ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും അബ്നേർ എന്ന് പറയുന്ന ഒരു യോദ്ധാവിന്റെ ജീവിതത്തിൽ വന്നുപോയ വളരെ ദാരുണമായ ജീവിത അന്ത്യത്തെ പറ്റിയുള്ളൊരു വിശദാംശമാണ് ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യന് തന്റെ യോദ്ധാവ് എന്നുള്ള തലത്തിൽ എല്ലാ തരത്തിലും തല ഉയർത്തി നടന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ശരിക്കും ശൗലിന്റെ അങ്കിളായിട്ടാണ് ഈ അബ്നേറിനെ പറ്റി പറയുക. ശൗലിന്റെ ഗോത്രം ഈ ദാവീദിന്റെ ഗോത്രം ശക്തിപ്പെടുന്നതോടുകൂടി ശൗലിന്റെ കുടുംബത്തിന്റെ എല്ലാ ആഢ്യത്വവും അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഒരു പുസ്തകം. ശൗമേൽ പ്രവാചകന്റെ 2-3 പുസ്തകം വരുമ്പോഴത്തേക്ക്. എന്നാൽ അങ്ങനെ ശൗലിന്റെ ഭവനം ക്ഷയിച്ചു വരുമ്പോൾ ആകെ കൂടെ തലയെടുപ്പുള്ള ഒരാളായിട്ട് പറയപ്പെടുന്ന ഒരു വ്യക്തി അബ്നേർ ആയിരുന്നു. എന്നാൽ അബ്നേർ ദാവീദുമായിട്ട് വളരെ ഒരു ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപക്ഷെ യോവാബിനെ പോലുള്ള ഈ ആളുകളൊക്കെ അബ്നേറിനെ എപ്പോഴും കണ്ടതും അബ്നേറിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതും യാ ദാവീദിന്റെ ഒരു ശത്രുവായിട്ടാണ്. ഒരുപക്ഷെ യോവാബ് എന്തോ അച്ഛനത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഒരുപക്ഷെ നിങ്ങളത് കേട്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം യോവാബിൽ അങ്ങനെ ഒരു ചിന്ത വന്നത് ദാവീദിന്റെ ഒരു ശത്രുത്വം ഉണ്ടാക്കി ദാവീദ് രാജാവ് നേരിട്ട് കൊല്ലിക്കുകയോ അല്ലെങ്കിൽ ദാവീദിന്റെ പേരിൽ ഇയാളെ വധിക്കണമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അതിന്റെ കാരണവും നമുക്കറിയാം, അത് പറയുകയുണ്ടായല്ലോ. ഒരു ശരിയല്ലാത്ത ബന്ധത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു വൈരാഗ്യമാണത്. അങ്ങനെ യോവാബിന്റെ മനസ്സിൽ ഇങ്ങനെ തക്കം പാർത്തിരുന്ന് അങ്ങനെ അച്ഛൻ വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് അത് അവതരിപ്പിച്ചു. ഹെബ്രോൻ എന്ന് പറയുന്ന ഏറ്റവും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഹെബ്രോന് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പല പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു പട്ടണമാണ്. ഇങ്ങനെയൊന്നും നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത അവർക്കൊക്കെ അവകാശങ്ങളും അധികാരങ്ങളും ശിരസ്സുയർത്തി നൽകാൻ സാധ്യതയുള്ള ഒരു പട്ടണത്തിൽ വെച്ച് വളരെ ദാരുണമായി ഒരു ചതിവിന്റെ മറവിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് അബ്നേറിനെ നമ്മൾ കാണുക. യോവാബ് ഇങ്ങനെ പലതരത്തിൽ ദാവീദിന് മുമ്പാകെ അബ്നേറിനെ പറ്റി ചിത്രീകരിച്ചിട്ടും ഒരിക്കൽ പോലും ദാവീദ് ആ തരത്തിൽ അബ്നേറിനെ കണ്ടിട്ടില്ല. കാരണം ദാവീദിന്റെ ഉള്ളിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് അബ്നേര്. എന്നാൽ വളരെ ദാരുണമായിട്ടൊരു കൊല ഉണ്ടായ അവസരത്തിൽ വളരെ ദുഃഖിച്ചുകൊണ്ട് ദാവീദ് വിലപിക്കുന്ന ഒരു വിലാപഗീതമായിട്ടാണ്. ആ വിലാപഗീതം ഒരുപക്ഷെ സഭയിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ വിലാപഗീതം വിലാപമാകാൻ ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നത്, അങ്ങനെ വിലാപമാകാതെ നാം ആയിരിക്കുന്ന സുരക്ഷിത സ്ഥാനത്ത് ഔദാര്യമായി ലഭിച്ച ആത്മിക നന്മകളെ അല്ലെങ്കിൽ ആത്മിക സ്വാതന്ത്ര്യത്തെ വളരെ ശ്രദ്ധയോടെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണം എന്നുള്ളൊരു ബോധ്യത്തിലേക്കാണ് അച്ഛൻ ഈ ഒരു ആശയത്തെ നമ്മുടെ ഒരു തലങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിട്ടുമില്ല. രണ്ട് ആശയങ്ങൾ നമുക്ക് നൽകുന്നത് ദൈവം നമുക്ക് ഒരുക്കി തരുന്ന ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്കാണ്. നിന്റെ കൈ ബന്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്റെ കൈകൊണ്ട് എന്തും പ്രവർത്തിക്കാനുള്ള അവകാശം നിനക്കുണ്ട്. നിന്റെ കാലിൽ ചങ്ങലയിട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് എവിടെയും പോകാനുള്ള അവകാശമുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ രണ്ടും ചേരുന്നത് ഒരു മനുഷ്യന്റെ ജീവിതം. കൈകൊണ്ട് പ്രവർത്തിയും കാലുകൊണ്ട് നടപ്പും, ഒരുവന്റെ നടപ്പും ഒരുവന്റെ പ്രവർത്തിയുമാണ് അവന്റെ ജീവിതത്തിന്റെ ജയപരാജയത്തിന്റെ ആകത്തുകയാണ് അല്ലേ. നമ്മളിവിടെ നമ്മുടെ നടപ്പും നമ്മുടെ എപ്പോഴും ദാവീദ് രാജാവിന്റെ നിരന്തരമായ പ്രാർത്ഥനയാണ്, ദൈവമേ നിന്റെ പാതകളിൽ കൂടി നടക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, നിന്റെ പ്രവർത്തി നല്ല രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ഇതൊക്കെ ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഗതിയായത് ഒരുവന്റെ നടപ്പും ഒരുവന്റെ പ്രവർത്തിയും. നടപ്പെന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ എങ്ങനെ ചരിഞ്ഞും ഇരുന്ന് നടക്കുന്ന നടപ്പിനെ പറ്റിയല്ലേ പറയുന്നത്, നമ്മുടെ ജീവിതമാകുന്ന യാത്രയെ പറ്റിയാ, നമ്മുടെ നമ്മൾ എങ്ങനെ ഏത് ലക്ഷ്യം വെച്ച് നമ്മളെ ജീവിതത്തിൽ നടക്കുന്നുള്ളതിനെ പറ്റിയാ. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഇത്ര ശിരസ് ഉയർത്ത് നടക്കുന്ന ഈ ഒരു ആശയം ഈ അബ്നേറിനെ പറ്റി പറയുമ്പോഴും നിന്റെ കൈ ബന്ധിച്ചില്ല നിന്റെ കാല് ചങ്ങലിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ജീവിച്ചു വന്ന സ്വാതന്ത്ര്യത്തെ പറ്റിയായി ഒരുപക്ഷെ ഈ ദാവീദ് പറയുന്നത്. അത്രമാത്രം ആരാലും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു വലിയ സൈനാധിപനായിരുന്നു ഇദ്ദേഹം. പക്ഷേ തന്റെ ജീവിതത്തിൽ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം തന്നെ കൊണ്ടെത്തിച്ചത് ചില അവിഹിതമായ ബന്ധങ്ങളിലേക്ക്. ഈ അവിഹിതമായ ബന്ധം തന്റെ ജീവിതത്തിൽ വലിയ യോദ്ധാവായിട്ടും ഒരു പരാജയത്തിലേക്കുള്ള നയിച്ചു എന്നുള്ളതാണ്. അപ്പം കൈകള് ബന്ധിക്കാതെ കാലിൽ ചങ്ങലയില്ലാതെ ജീവിക്കാൻ ദൈവം നമുക്ക് നിൽക്കുന്ന സ്വാതന്ത്ര്യം ചില തെറ്റായ ജീവിതശൈലികളിലും ചില തെറ്റായ ജീവിത മാർഗങ്ങളിലും അല്ലെങ്കിൽ അല്പനിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് ജീവിതത്തിന്റെ സമസ്ത ഭാവങ്ങളെയും അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആകത്തുകകളെയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയും എന്നുള്ള വലിയൊരു ദിശാബോധത്തിലേക്കാണ് അച്ഛൻ നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ നോബിൽ കൂടി നമ്മൾ ഒരു ആത്മീയ തീർത്ഥയാത്ര നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട നമ്മുടെ ചിന്തകളുടെ നഭോമണ്ഡലങ്ങളിൽ ശക്തി ആർജിക്കേണ്ട ഒരു ചിന്ത തന്നെയാണ് നമുക്ക് നൽകിയത്. നമുക്ക് ലഭ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു, ഈ സങ്കേത നഗരങ്ങളിൽ നിന്നുകൊണ്ട് ആ സങ്കേതത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പേ വരുന്ന ഏത് പ്രതികൂലതകളെയും ധൈര്യമായി അതിജീവിക്കത്തക്കവണ്ണമുള്ള ഒരു ആത്മീക ശക്തി സ്വാതന്ത്ര്യം നൽകിയിട്ട് നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളൊക്കെ. പ്രവർത്തിക്കാൻ ഒരുക്കിയിരിക്കുന്ന കരങ്ങളും നടക്കാൻ നൽകിയിരിക്കുന്ന കാലുകളും അതിന് ഒരു ലക്ഷ്യത്തിന്റെ ലക്ഷ്യം കണ്ടുകൊണ്ട് പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും അകമ്പടിയോട് നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ അബ്നേറിന് വന്ന ആ ഒരു വളരെ ഗതികെട്ട അനുഭവം, കാരണം എപ്പോഴും ഒരു കത്തിയുമായി പിശാച് നമുക്ക് ചുറ്റുമുണ്ട്. മറവിടങ്ങളിൽ ആര് ശ്രദ്ധിക്കപ്പെടാത്ത തലങ്ങളിൽ മാറ്റി നിർത്തി പിശാചിന്റെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതെ എവിടെയും പ്രകാശത്തിൽ നടക്കാനുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ ചിന്ത ഈ തിരിച്ചറിവ് നമുക്ക് ഉപയോഗമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട ഐസക് അച്ഛന് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് ഇതിന്റെ കൺക്ലൂഷനായിട്ട് ഞാൻ പറയാൻ ഇടയാവുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരാശയങ്ങളെ ഹൃദയങ്ങളിൽ നൽകി നമ്മൾ ഈ നോമ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്കെങ്കിലും കൂടുതൽ ചിന്തിപ്പിക്കുക നമുക്കിടയാക്കിയ പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നും അവസരമുള്ളപ്പോഴൊക്കെ ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി തീരുവാൻ അച്ഛന്റെ വാക്കുകളും സാന്നിധ്യം ഉണ്ടാവണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഒരു വാക്ക് അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നീട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേരുന്നതാണ്. തിരുമനസ്സുകൊണ്ട്
ത്രിവേണി ഉണ്ടല്ലോ ഇതിന്റെ അകത്തിൽ.
സങ്കീർത്തനക്കാരൻ സാംസ് 41:46 വേഴ്സ് 1 പറയുന്നുണ്ട്, ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ജീവിതയാത്രയിൽ നമ്മളെല്ലാവരും ലോക ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇന്ന് ലോക ജീവിതയാത്രയിൽ നമ്മുടെ സങ്കേതമായി കരുതുന്ന എന്തിനെയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തല ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ഇന്ന് നൽകിയത്. യഥാർത്ഥമായ സങ്കേതത്തിൽ ആശ്രയം വെച്ചില്ല എങ്കിൽ പരാജയങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് എന്ന ഓർമ്മപ്പെടുത്തലും അതിലുണ്ടായിരുന്നു. കർത്താവിന്റെ കഷ്ടാനുഭവ നാളുകൾ നമുക്ക് സങ്കേതമാകുവാൻ നമ്മൾ ഒരുവനായി തീർന്ന ക്രിസ്തു തമ്പുരാന്റെ കഷ്ടാനുഭവ നാളിൽ നിങ്ങൾ പങ്കാളികളാകാൻ പോകുന്ന ഒരുങ്ങുന്ന കാല സമയത്ത് നമുക്ക് തന്നെ നോക്കാം, എന്റെ സങ്കേതം എവിടെയാണ്? ദൈവത്തിൽ ആശ്രയിച്ചുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? ഇനിയുള്ള നാളുകൾ ആ കുരിശിങ്കിലേക്ക് നോക്കി ക്രിസ്തുവിങ്കിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ബലവും സങ്കേതവും കോട്ടയുമായ യേശുവിങ്കിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ തക്കോണം. പ്രാർത്ഥനാപൂർവ്വം ദൂരെ ഇരുന്ന് വളരെ ഹൃദ്യമായ നല്ല ഒരു സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനോട് ഹൃദയപൂർവ്വം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതിനുവേണ്ടി ക്രമീകരണം ചെയ്ത വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പങ്കാളികളാണെന്നല്ല, പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കാൻ പുനരുദ്ധാനം ഏറ്റവും അതിന്റെ പ്രത്യാശയുടെ പൂർണ്ണതയിലായി തീരുവന്ന കോണം. നമ്മളെല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങ്. എല്ലാവരെയും ദൈവം വരാൻ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകള് സാറമ്മ, സുനിൽ, ലോറൻ, ലീല മജോൺ, അജി ഡാനിയൽ, എൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ഏലിയാമ്മ, ജിജിമോൾ പൗലോസ്, റേണു, ജോർജി ജോർജ്, ഷാജി, ജോസ്, സുനിൽ, ബേബിക്കുട്ടി, തൂസി, ജേക്കബ്, ഗ്രേസി, പോൾ ഫിലിപ്പ്, തോമസ്, സജി ആൻഡ് റൊഹാൻ, ഷാനറ്റ്, സോലോ ജെയിംസ്, തൂസി, സാം തോമസ്, ലാലു ജോൺ, സാറാമ, ആലിസ് ജോസഫ്, ലളിത, ജിമ്മി, ശാന്തി, ഫാൻസി, ജോയൽ, ജോയൽ ജോജി മാത്യു, മോളി, തേറ, ടോബി, കുഞ്ഞുമോൻ, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പേരുകൾ ഓർത്ത് അയച്ചിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവരെല്ലാം നമുക്ക് ഓർക്കാം. ഇപ്പോഴും ബന്ധിയ തമ്പാനച്ഛന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.
കേൾക്കാമോ?
കേൾക്കാച്ചാ, കേൾക്കാച്ചാ, നന്നായിട്ട് കേൾക്കാം.
പ്രാർത്ഥിക്ക. ആർക്കുമോ പിതാവിനും പൊന്നും പരിശുദ്ധ സ്തുതി ഞങ്ങളുടെ കർത്താവേയും അനുഗ്രഹിച്ച പ്രഭാതത്തിനായിട്ട് മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പുതിയ ഒരു പകൽ ഞങ്ങൾക്ക് നല്ലതായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതയാത്ര കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ അവിടെ നിന്ന് സ്നേഹിക്കുന്ന സ്നേഹത്തിനായിട്ട്, ഞങ്ങളെ കരുതുന്ന കരുതലായിട്ട്, ഞങ്ങൾ നടത്തുന്ന വഴികൾക്കായിട്ടൊക്കെ നന്ദി പറയുന്നു. ഓരോ ദിവസവും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ബലഹീനതകളും കുറവുകളും തെറ്റുകുറ്റങ്ങളൊക്കെ അവിടുത്തെ കൃപാദത്തിൽ ഞങ്ങൾ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്കായിട്ട് യാചിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് യഥാർത്ഥമായ പശ്ചാത്താപ ബോധവും യഥാർത്ഥമായ അനുതാപവും നൽകി പാപമോചനത്തിനും ദൈവികമാകുന്ന സന്തോഷത്തിനും ഞങ്ങൾ രണ്ടുപേരെയും അവിടെ അർഹരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ശേഷിക്കുന്ന ആയുസ്സിന്റെ ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്നു നിന്നുകൊണ്ട് ദൈവികമായ സമാധാനത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ക്രിസ്തീയമായ അന്ത്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദയമായിട്ട് ഈ പ്രാർത്ഥന സംഗമത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കൂടുതൽ കർത്താവിനോട് അടുത്ത് ജീവിക്കുന്ന, അടുത്ത് സംഭാഷണം ചെയ്യുന്ന ദിനങ്ങളാണല്ലോ. ഈ വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നിർവഹിച്ചതായിട്ടുള്ള രക്ഷണീയ പ്രവർത്തനങ്ങളെയൊക്കെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള മഹത്വപൂർണമായ ആ എഴുന്നള്ളത്തിൽ ഒരു തോല കൈകളിൽ പിടിച്ചുകൊണ്ട് അങ്ങേക്ക് ഹല്ലേലൂയ പാടുന്ന ആ രക്ഷിത സമൂഹത്തോട് ചേരുവാൻ ഞങ്ങളെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. ആ വിശുദ്ധ പെസഹായിൽ കർത്താവിനോടൊപ്പം പന്തിക്കിരിക്കുവാൻ കർത്താവെ ഞങ്ങൾക്കും ഒരു ഓഹരി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കാൽവരിയിലെ ക്രൂശിന്റെ ചുവട്ടിൽ ആ അമ്മയോടും യോഹന്നാനോടും ചേർന്ന് ഞങ്ങൾക്ക് നിന്നുകൊണ്ട് അതിന്റെ സാക്ഷികളായി തിരുവാൻ തവണ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹത്വപൂർണമായ അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സന്തോഷത്തിൽ ഞങ്ങളും സന്തോഷിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ ദൈവികമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ ഉണർത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകാൽ ഞങ്ങളുടെ ജീവന്റെ പിതാവിനെയും തിരുവനന്തപുരം സമർപ്പിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠതയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെയും ഭദ്രാസനത്തിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ ഇടവുകളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ആത്മീയ സംഘടനകൾ വിവിധ തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശ്രീകാലിയും ഈ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട രാജേഷിനെയും വി സി വർഗീസിനെയും ഐസക് പ്രകാശിനെയും മാമനച്ചനെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ വൈദിക സ്നേഹിതരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെയും വിശ്വാസികളായി ഇതിൽ സംബന്ധിക്കുന്നവരും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരുമായവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്പമായോ അധികമായോ വേദപുസ്തകം വായിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ടവർക്ക് കർത്താവിന്റെ കൃപകളെ ധാരാളമായിട്ട് പകർന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, ഇന്ന ദിവസം അടിയങ്ങളോടൊപ്പമായിരുന്ന പ്രിയപ്പെട്ട വി സി ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ദാസനിലൂടെ അഭിഷ്ടനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായ അദൈവിക സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അബ്നേറിന്റെ മരണത്തെക്കുറിച്ച് അതിന്റെ ആ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ഇന്നത്തെ ചിന്തകൾ ഏറ്റവും അനുഗ്രഹമായിട്ട് ഏറ്റവും ചിന്തോദ്ദീപകമായിട്ട് ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ഹൃദയത്തിലും അതിന്റെ അലകൾ കൂടുതലായിട്ട് എപ്പോഴും ഓർത്തിരിക്കത്തക്കവണ്ണമുള്ള ഒരു നല്ല സന്ദേശം കേൾക്കുവാൻ നിൽക്കുന്നവിടെയായല്ലോ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും ചിന്തിക്കുവാൻ കഴിയാത്ത ആശയങ്ങളിലൂടെ ഞങ്ങളുടെ ചിന്തകളെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം അവരുടെ ദാസനിലൂടെ പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവന്റെ കൈകൾ ബന്ധിക്കപ്പെട്ടിരുന്നില്ല, അവന്റെ കാലുകൾ ചങ്ങലയിൽ കൂട്ടപ്പെട്ടിരുന്നില്ല. എന്നിട്ടും അവൻ ഒരു നിസ്സഹായനെ പോലെ മരിക്കുവാനിടയായി എന്നുള്ള സന്ദേശം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന ദൈവികമായ സ്വാതന്ത്ര്യം ഞങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ കർത്താവെ പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടു പോകാതെ, അവനാൽ ഞങ്ങൾ തകർക്കപ്പെടാതെ, അവനാൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകാതെ കർത്താവിലുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ഞങ്ങൾക്ക് കൂടുതലായിട്ട് അനുഭവിപ്പാൻ കൊണ്ടിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ മനത്തിൽ കർത്താവെ ഞങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ ആ സങ്കേത നഗരമാകുന്ന കാൽവറിയിലേക്ക് അടുത്തു വരുവാൻ, അവിടെ ഞങ്ങൾ സങ്കേതം പ്രാപിപ്പാൻ നിൽക്കുന്നവിടെയാകുന്നു. ഈ ലോകത്തിന്റേതായിട്ടുള്ള ആശ്രയങ്ങളും സങ്കേതങ്ങളുമല്ല, ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചും അഭയപ്പെട്ടും ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ കൊണ്ട് സഹായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങനെ മരിക്കേണ്ടവരല്ല, ഞങ്ങൾ പൈശാചിക ശക്തികൾ കീഴ്പ്പെടേണ്ടവരല്ല. കർത്താവെ, ഞങ്ങൾക്ക് ക്രിസ്തീയമായ അന്ത്യം, ശോഭനമായ ഒരവസാനം, സാക്ഷ്യമുള്ള ജീവിതാന്ത്യം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ലോകത്തിന്റെ എല്ലാ നന്മകളും, എല്ലാ ഞങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന ടാലന്റുകൾ, ഞങ്ങളുടെ എല്ലാ കഴിവുകളും കർത്താവെ ഞങ്ങൾക്ക് ദൈവികമായ അനുഭവത്തിൽ വളരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകപ്രകാരമുള്ള ജീവിതത്തിന് ഞങ്ങൾ പലപ്പോഴും ബന്ധപ്പെടുമ്പോൾ, പലപ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി കൂടുതൽ താല്പര്യപ്പെടുമ്പോൾ, അതിനപ്പുറമായിട്ടുള്ള ദൈവികമാകുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ ജീവിപ്പാൻ കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, രോഗികളായിരിക്കുന്നവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പേരുകൾ ഇവിടെ ഓർക്കപ്പെട്ടവരും ഞങ്ങൾക്ക് പരിചയത്തിലുള്ളവരും ഞങ്ങൾ ഓർക്കുവാൻ വിട്ടുപോയവരുമായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി മാനസികമായി വേദന അനുഭവിക്കുന്നവര്, ക്ലേശം അനുഭവിക്കുന്നവര്, അവരെയൊക്കെ കർത്താവ് ധൈര്യപ്പെടുത്തുകയും സൗഖ്യമാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുകൊണ്ട് നിശുദ്ധനാകെന്ന് പറഞ്ഞ് കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ കർത്താവ്, നിന്റെ കിടക്കെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് വിഷവാതക്കാരനെ ബലപ്പെടുത്തിയതായ കർത്താവ്, ആ ദൈവികമായ ശബ്ദം കേൾപ്പാൻ ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും സാധ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. വാർദ്ധക്യ ചിന്തിക്കുന്നവർക്ക് കർത്താവ് പരിപൂർണമായ സമാധാനത്തിന്റെ ശാന്തതയുടെ അനുഭവം നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവൻ നൽകണമേ. മക്കളില്ലാത്ത ദമ്പതിമാർക്ക് പുത്രസമ്പത്തിനെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹ പ്രായമത്തെ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ വിവാഹം നടക്കുവാൻ തക്കവണ്ണം അനുരൂപരായ ജീവിത പങ്കാളികളെ നീ കാണിച്ചു കൊടുക്കണമേ കർത്താവെ. കർത്താവെ, ഏതെങ്കിലും കാരണത്താൽ മാനസിക പ്രയാസം അനുഭവിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, ദുഃഖിക്കുന്നവര്, വിഷമിക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിലെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ഇവയൊക്കെയും കർത്താവ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഭവനത്തിൽ നിന്നകന്ന് ഡോമുകളിലും അപ്പാർട്ട്മെന്റുകളിലും ഒക്കെ പഠിക്കുന്ന താമസിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ, അവർക്ക് നീ സംരക്ഷകനും സഹായിയും തുണയുമായി സമീപസ്ഥനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള തിന്മയിൽ വീണു പോകാതെ, ദോഷങ്ങൾക്ക് അശമ്മതരായിത്തീരാതെ, കർത്താവിൽ പൂർണ്ണമായിട്ടും വിലയം പ്രാപിച്ചുകൊണ്ട്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെയും നന്മയിലേക്ക് വളരുവാൻ, നല്ല തലമുറകളെ ഉണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് അവരെയൊക്കെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ ദൈവികമാകുന്ന ഒരു ദീപം തെളിയുവാൻ, കർത്താവെ, എപ്പോഴും അത് എരിഞ്ഞ് പ്രകാശമുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾക്ക് സന്ദേശം നൽകിയ പ്രിയ ജോസഫിനെ കരങ്ങൾ സമർപ്പിക്കുന്നു, പ്രിയപ്പച്ചനെ കരങ്ങൾ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും, വിവാഹിതരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും, അവരുടെ കുടുംബങ്ങളെയും, കൊച്ചുകുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അച്ഛനായിരിക്കുന്ന ബ്രഹ്മവാദരാസനത്തെയും പ്രിയപ്പെട്ട എലിയാസ്തിരിമേനിയെയും മറ്റെല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഏറ്റെടുത്തിരിക്കുന്ന ശുശ്രൂഷകളെയും അച്ഛന്റെ ഇടവുകയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹങ്ങൾക്ക് എല്ലാവർക്കും കൃപകൾ നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ, സന്തോഷത്തിന്റെ ദിവസങ്ങൾ, ദൈവികമാകുന്ന സംതൃപ്തിയുടെ ദിവസങ്ങൾ ഞങ്ങൾക്ക് ഇനിയും ഉള്ള ദിവസങ്ങളിലൊക്കെ അത് അനുഭവിപ്പാൻ കൃപയാകണമേ. ഞങ്ങളുടെ എല്ലാ വാങ്ങി വിശ്വാസികളുടെ ആത്മാക്കളെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മഴയിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, ഞങ്ങൾ എല്ലാവരും നിനക്കും പിതാവിനും സ്തുതിയും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെപ്പോഴും ഞാൻ കരിയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ.
ആശീർവാദം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്പന്തവും സഹവാസവും. ദൈവമാർത്ഥാവേ, ഞങ്ങളെല്ലാവരോടും കൂടെയും പങ്കാളികളാവുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും, നേതൃത്വം നൽകുന്ന എല്ലാവരുടെ കൂടെയും, അല്പം ആദ്യമായി സഹായം ചെയ്യുന്ന എല്ലാവരുടെ കൂടെയും, പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ കൂടെയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന അഭിനന്ദന മനസ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിച്ച് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ജോസച്ചനോടുള്ള സ്നേഹം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും, അല്പമധികമായി സഹായിക്ക സഹകരിക്കുക ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇതിന്റെ അർത്ഥത്തിലുള്ള വെളിപ്പെടപ്പെട്ട മനോജ്, എല്ലാവരും ദൈവസ്ഥലങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച 40-ാം വെള്ളിയാഴ്ച ശുശ്രൂഷ, ശനിയാഴ്ച ലാസറിന്റെ ശനിയാഴ്ച, ഞായറാഴ്ച ഓശാന, തുറന്ന പ്രസകാടെ ശുശ്രൂഷയും അതിനോട് ചേർന്ന വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷയും പിന്നെ ഈസ്റ്ററിന്റെ ശുശ്രൂഷയൊക്കെ ഉണ്ട്. എല്ലാ ശുശ്രൂഷകളിലും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനും, നോമ്പ് നോക്കാത്തവർ ഈ ഒരാഴ്ചയെങ്കിലും നോമ്പ് നോക്കി തുടങ്ങണമേ എന്നുള്ള ഏറ്റവും വിനയത്തോടുള്ള അപേക്ഷയോടും എല്ലാവരും അനുഗ്രഹമായി ഈ ദിനങ്ങളെ കാണണം എന്നൊന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ.